ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹമുള്ള പി ചാക്കോ അച്ഛൻ, പ്രിയപ്പെട്ട ഫിലിപ്പ് വർഗീസ് അച്ഛൻ, ഡിട്രോയിറ്റ് മാർത്തോമ ഇടവകയിലെ പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, യുവാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായിട്ട് അറിയിക്കട്ടെ. നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ദൈവം തമ്പുരാൻ കുടുംബമായി ഞങ്ങളെ ശക്തീകരിക്കുന്നതോർത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തണലിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി വിധേയപ്പെടുത്തുന്നു. ഞങ്ങൾക്കിപ്രകാരം ഒരു അവസരം തന്ന സഭയോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്കാവശ്യമായ സ്നേഹവും കരുതലും തരുന്ന നിങ്ങളെല്ലാവരോടുമുള്ള പ്രത്യേകം നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ പ്രകാശിപ്പിക്കട്ടെ. ഒരു പട്ടക്കാരൻ്റെ ശുശ്രൂഷ ഒരു ഇടവകയിൽ അനുഗ്രഹകരമാകുന്നത് അവിടുത്തെ ജനങ്ങളുടെ കൂട്ടായിട്ടുള്ള സഹകരണവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചതുപോലെ ഞങ്ങളിവിടെ ഇപ്പോൾ ജനിച്ച ശിശുക്കളാണ്. എന്നാൽ വളരെ നാളുകൾക്ക് മുമ്പ് 30, 40, 20 തുടങ്ങിയ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് വന്ന പാർത്ത് തലമുറകളുമായി ദൈവത്തെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം, ഐകമത്യത്തോടുകൂടെയുള്ള നിങ്ങളുടെ ആരാധന, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള വിശ്വസ്തത, സ്നേഹം, കരുതൽ ഒക്കെ ഞങ്ങളുടെ ആരാധനയ്ക്ക് തുടർന്നുള്ള നാളുകളിൽ ശുശ്രൂഷയ്ക്ക് കരുത്ത് പകരും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ സമയം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇടവകയിൽ വിവിധ കൂട്ടായ്മകൾ, വിവിധ ആരാധനകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾ കുടുംബം കുടുംബമായി ആരാധനകളിലൊക്കെ പങ്കെടുക്കുകയും സ്നേഹത്തോടും കരുതലോടും കൂടെ ഒരു കുടുംബമായി നിങ്ങൾ ഈ ഇടവകയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമേ. നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. തുടർന്നുള്ള നാളുകളിലും നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങളിപ്പോൾ കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും സ്നേഹത്തിനുമായി നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ഫിലിപ്പ് വർഗീസ് അച്ഛൻ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചതുപോലെ നരണ സെൻറ് തോമസ് മാർത്തോമ ഇടവകയിലെ വികാരിയായിട്ടിരിക്കുമ്പോഴാണ് എന്നെ മാമോദീസ മുക്കുന്നത്. അതുകൊണ്ട് ഈ പട്ടക്കാരനായ ഞാൻ ഇവിടെ ശുശ്രൂഷാ മേഖലകളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലേ, മനുഷ്യരാണ് പലപ്പോഴും, ചിലപ്പം ചിലർ പറയും ആ എന്നോട് മിണ്ടിയില്ല, നമ്മൾ പറയാം നമ്മൾ മനുഷ്യരാണ്. എപ്പോഴും പലപ്പോഴും നമ്മുടെ മാനുഷികമായ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ട്, ബലഹീനതകളുണ്ട്. എന്നാൽ ആ ബലഹീനതയുടെ നടുവിൽ ബലവാനായ ദൈവത്തിൻ്റെ കരത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ കുറവുകളെയെല്ലാം അവൻ പരിഹരിക്കുകയും അനുഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മളെ ഇടയാക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്കെന്തെങ്കിലും പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഈ അച്ഛനോട് ഇന്നത് പറഞ്ഞ് തിരുത്തണം എന്നൊക്കെ തോന്നിയാൽ നിങ്ങൾ എൻ്റെ ആത്മീയ പിതാവ് മാമോദീസ മുക്കി എന്ന് പറയുമ്പോൾ അച്ഛൻ അതിനുള്ള അവകാശമുണ്ട്. അച്ഛനോട് പറയാനും അച്ഛൻ എന്നെ തിരുത്താനുമുള്ള പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് എൻ്റെ അച്ചായൻ്റെയും അമ്മയുടെയും ഒക്കെ വിവാഹം ആശീർവദിക്കുകയും എന്നെ സഭയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട അച്ഛനോടുള്ള അച്ഛനോടൊത്തുള്ള കൂട്ടായ്മ വളരെ സന്തോഷമാണ്. ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയം, ഞാൻ പട്ടമേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് അച്ഛനോട് ചേർന്നുള്ള ഒരു ആരാധന, ഒരു വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഈ സമയത്ത് വ്യക്തിപരമായ നന്ദിയും സ്നേഹവും ഒക്കെ അച്ഛനോടും അറിയിക്കുന്നു. ഈ ആരാധനയിൽ ഇത്രയും പേര് പങ്കെടുക്കുന്നതിലുള്ള പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ നമ്മൾ വരുമ്പോഴേ ഇത്രയും വലിയ ദേവാലയമാണ്. അതുകൊണ്ട് ഈ ദേവാലയത്തിൽ ഈ ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ നിങ്ങളൊക്കെ ഇരിക്കാൻ ശ്രമിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് വിനയമായിട്ട് ഓർമ്മിപ്പിക്കും. ഇന്നത്തെ അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി സഭയായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം ഞാനിന്ന് സുവിശേഷ ഭാഗമായിട്ട് വായിച്ചത് കൊണ്ട് അത് വീണ്ടും വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ് ജോൺ ചാപ്റ്റർ 16 വേഴ്സസ് കമൻസിങ് ഫ്രം 5-13. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:5-13 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ഏവൻഗേലിയോനായിട്ട് ഞാൻ വായിച്ചത്. അത് ഒരു തവണ വായിച്ചത് കൊണ്ട് വീണ്ടും ഒരു തവണ കൂടെ വായിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. പ്രോമിസ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്നാണ് സഭയായിട്ട് തന്നിരിക്കുന്ന വിഷയം ഇന്നത്തെ പ്രസംഗത്തിന് വേണ്ടി. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പകർന്നു തരുന്ന ചില ദൈവിക വാഗ്ദത്തങ്ങളെക്കുറിച്ച്, പ്രോമിസസ് ഓഫ് ഹോളി സ്പിരിറ്റ്, ഈ വിഷയത്തെക്കുറിച്ച് അല്പനേരം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, വചനം നിൻ്റെ ആകുന്നുവല്ലോ. അവിടുത്തെ വചനം ആഴത്തിൽ ഗ്രഹിപ്പാൻ ഉള്ള പ്രാപ്തി മനുഷ്യരായ ഞങ്ങൾക്കില്ല. സ്വർഗീയമായ ജ്ഞാനത്താൽ അവിടുന്ന് ഞങ്ങളുടെ ഉള്ളങ്ങളെ പ്രകാശിപ്പിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഏവരുടെയും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. ഈ വാക്യം ഹൃദയത്തിൽ എല്ലായ്പ്പോഴും ധ്യാനിക്കുന്നവരായി, നിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുന്നവരായി ഞങ്ങളെപ്പോഴും തീരുമാനം അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ കുറവുകൾ, പാപങ്ങൾ ഒക്കെ ക്ഷമിക്കണമേ. ഈ വചനത്താൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. യേശു മശിഹാ മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. ക്രിസ്തീയ സഭകളിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് എന്നുള്ളത്. ഒരു ചിന്തകൻ പറഞ്ഞു, സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് അടിയുണ്ടവൻ എന്ന് പരിശുദ്ധാത്മാവിനെ അദ്ദേഹം വിശേഷിപ്പിച്ചു. കാരണം ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, ചിന്താഗതികളൊക്കെ വന്നിട്ടുള്ള വേറെ ഒരു വിഷയം ക്രിസ്തീയ മേഖലയിൽ ഉണ്ടോ എന്ന സംശയമാണ്. അതുകൊണ്ടാണ് ആ ചിന്തകൻ പറഞ്ഞത്, സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് അടിയുണ്ടവൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളാർന്ന അഭിപ്രായങ്ങൾക്ക് വശംവദനായ ഒരാൾ എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പരിശുദ്ധാത്മാവിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളത്വമാണ് പരിശുദ്ധാത്മാവ്. പിതാവിനോടും പുത്രനോടും ഉള്ള സമശ്രേഷ്ഠത പരിശുദ്ധാത്മാവിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിത്യാവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ അത് ആവർത്തിച്ച് ഉറപ്പിക്കുന്നുണ്ട്. പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യുന്നവനും, അതായത് പിതാവിനോടും സൃഷ്ടാവായ ദൈവത്തിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമുള്ള സമശ്രേഷ്ഠത ഈ പരിശുദ്ധാത്മാവിന് ഉണ്ട്. ഈ ഒരു വെറുമൊരു ശക്തി മാത്രമോ, അല്ലെങ്കിൽ ദൈവം നിയോഗിക്കുന്ന ഒരു ജോലിക്കാരനോ മാത്രമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ കാണാനായിട്ട് സാധ്യമല്ല. ഒരു വസ്തുവായിരുന്നെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് വിൽ ബി ഡിനോട്ടഡ് ബൈ എ പ്രോനൗൺ ഇറ്റ്, അത് എന്നുള്ള സർവനാമം ഉപയോഗിച്ച് ഒരു പക്ഷേ പറഞ്ഞേനെ, നമ്മൾ ഒരു വസ്തുവായിരുന്നെന്നുണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞേനെ. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം മുതൽ 16 അധ്യായം വരെ ഏകദേശം 15 പ്രാവശ്യം അവൻ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഒരു വ്യക്തിയാണ് എന്നുള്ളത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 മുതൽ 16 വരെ ഏകദേശം 15 പ്രാവശ്യം ഈ പരിശുദ്ധാത്മാവിനെ അവൻ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയിൽ കാണുന്ന എല്ലാ സ്വഭാവ സവിശേഷതകളും നമുക്ക് പരിശുദ്ധാത്മാവിൽ കാണാനായിട്ട് സാധിക്കും. ഇച്ഛാശക്തി, ബുദ്ധിശക്തി, പ്രവർത്തിക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്, സ്നേഹിക്കാനുള്ള കഴിവ് തുടങ്ങിയൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിൽ ഒരു വ്യക്തിയിൽ കാണുന്നത് പോലെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ലോകത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെയൊക്കെ ഇടയിൽ, ചില തെറ്റായ ധാരണകളും ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുണ്ട്. നമുക്ക് പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാൻ കഴിയും, വി ക്യാൻ കൺട്രോൾ ഹോളി സ്പിരിറ്റ്, ഒരു തെറ്റായ ധാരണയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല, അത് നമ്മെ നിയന്ത്രിക്കുന്ന ആത്മാവാണ് എന്ന് നാം മറന്നു പോകരുത്. അതുപോലെ തന്നെ മറ്റൊരു തെറ്റായ ധാരണയുള്ളത് ഈ പരിശുദ്ധാത്മാവിന് വേർതിരിവുണ്ട് എന്നുള്ളതാണ്. അതായത് ചിലർക്ക് ലഭിക്കും, ചിലർക്ക് ലഭിക്കത്തില്ല, അങ്ങനെ വേർതിരിവുണ്ട്. അതുകൊണ്ട് അല്പമാത്രം പരിശുദ്ധാത്മാവ്, അല്ലെ പൂർണ്ണതയിലുള്ള പരിശുദ്ധാത്മാവ് എന്നുള്ള വേർതിരിവുണ്ട് എന്നൊരു ചിന്താഗതിയുണ്ട്. എന്നാൽ അതിനെ വേർതിരിവില്ല, അതിൻ്റെ പൂർണ്ണതയിൽ അല്പമാത്രമായിട്ട് ഒരാത്മാവ് വന്നു എന്ന് പറയാൻ സാധ്യമല്ല. അതിൻ്റെ പൂർണ്ണതയിൽ, ഇൻ എ കംപ്ലീറ്റ് സെൻസ്, അതെല്ലാവർക്കും ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, മറ്റൊരു തെറ്റിദ്ധാരണയുള്ളത് സം പീപ്പിൾ ദേ ആർ തിങ്കിങ് ദാറ്റ് ഇറ്റ്സ് ആൻ ഇമോഷണൽ ആക്ടിവിറ്റി. ഇതൊരു വൈകാരികപരമായിട്ടുള്ള ഒരു ക്രിയയാണ്, അല്ല ഇറ്റ് ഈസ് ആൻ ഇമോഷണൽ പവർ, ഒരു വൈകാരികപരമായ ഒരു ശക്തിയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ അത് കേവലം വൈകാരികപരമായിട്ടുള്ള ഒരു ശക്തി എന്നതിനേക്കാൾ അപ്പുറമായി സത്യത്തിൻ്റെ ആത്മാവാണ് ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന സുബോധത്തിൻ്റെ ആത്മാവാണ്. മനസ്സിലായോ? സുബോധത്തിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ അത് വികാരപരമായ തള്ളലിൽ നിന്നുണ്ടാകുന്ന ഒരനുഭവമല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഇമോഷണൽ ആക്ടിവിറ്റി ഓർ ഇമോഷണൽ പവർ, ഒരു വൈകാരികപരമായ ഒരു കാര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരനുഭവമല്ല. മറിച്ച് അത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുന്ന സുബോധത്തിൻ്റെ ആത്മാവാണ്. ഞാൻ ഈ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ക്രൂശുമരണത്തിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ വിടവാങ്ങലിനെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ജീസസ് സ്പീക്കിംഗ് അബൌട്ട് ദ കമ്മിങ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ആൻഡ് ദ ഇൻക്രെഡിബിൾ ഇമ്പാക്ട് ദിസ് പ്രോമിസ് വുഡ് ഹാവ് ഓൺ ലൈവ്സ് ഓഫ് ഹിസ് ഫോളോവേഴ്സ്. എന്നാൽ താൻ ഇവിടുന്ന് പോകുമ്പോഴും വരാവുന്ന പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച് ദൈവിക നടത്തിപ്പിനെക്കുറിച്ച് കർത്താവ് അവരെ ബോധവൽക്കരിക്കുകയാണ്. അതുകൊണ്ട് തൻ്റെ വിടവാങ്ങലിന് മുൻപ്, തൻ്റെ ക്രൂശുമരണത്തിന് മുൻപ്, താൻ ഈ ലോകത്തിൽ നിന്ന് ഈ ശാരീരികപരമായിട്ട് ദേഹപരമായിട്ട് എടുക്കൽ നിന്ന് മാറ്റപ്പെടുകയും തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിങ്ങൾക്ക് അനുഭവവേദ്യമായി തീരുകയും ചെയ്യുമെന്ന് കർത്താവ് പ്രഖ്യാപിക്കുകയാണ്. ഈ വേദഭാഗം ഒരല്പം ബോറടിക്കുന്ന ഒരു ഭാഗമാണെങ്കിൽ തന്നെയും നമ്മളത് ഹൃദയത്തോട് ചേർന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അർത്ഥതലങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ ഈ വേദഭാഗത്തേക്ക് കടന്നു വരട്ടെ. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:5-13 നമ്മളുടെ വേദഭാഗം. ഈ വേദഭാഗത്തെ പ്രധാനമായും നമുക്കൊരു 4 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് ദ ഡിപ്പാർച്ചർ ഓഫ് ജീസസ്. 16:5-7 വാക്യങ്ങൾ നിങ്ങൾക്ക് വേദപുസ്തകം ഉണ്ടെങ്കിൽ തുറന്നു നോക്കിയാൽ മനസ്സിലാകും. ചാപ്റ്റർ 16 verses കമൻസിങ് ഫ്രം 5-7 നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. കർത്താവ് തൻ്റെ വിടവാങ്ങലിനെക്കുറിച്ച് തൻ്റെ യാത്രയെക്കുറിച്ച് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ജീസസ് റിവീൽസ് ടു ഹിസ് ഡിസൈപ്പിൾസ് ദാറ്റ് ഹീ വിൽ ബി ലീവിങ് ദം സൂൺ. അത് വലിയ സങ്കടമാണ്. കൂടെ ഇരുന്നവൻ, അത്ഭുതങ്ങൾ കാണിച്ചവൻ, പല പ്രയാസങ്ങളിൽ നിന്നും കരം പിടിച്ച് കരകയറ്റിയവൻ, ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചവൻ, ശക്തീകരിച്ചവൻ പെട്ടെന്നൊരിക്കൽ കൂടെ നിന്ന് പോകുന്നെന്ന് പറയുമ്പോൾ അതൊരു വലിയ വേദനയുടെ അനുഭവമാണ്. എന്നാൽ കർത്താവ് ഈ കാര്യം പറയുമ്പോൾ ദിസ് ന്യൂസ് ട്രബിൾഡ് ദം. അവർക്കൂടി പ്രയാസമുണ്ടായി. ഞാനീ പറഞ്ഞതുപോലെ തന്നെ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു പ്രയാസമുണ്ടായി. കാരണം ഇത്രയും നാൾ തങ്ങളുടെ കൂടെ ഇരുന്ന് ശക്തീകരിച്ച കർത്താവ്, ദേഹപരമായി കൂടെ ഇരുന്ന ഒരു മനുഷ്യനായി ശക്തീകരിച്ച കർത്താവ് ഇവിടെ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വേദനയുണ്ടാക്കുന്ന ഒരനുഭവമാണ്. ബട്ട് ജീസസ് അഷ്വേഴ്സ് ദം ദാറ്റ് ഹിസ് ഡിപ്പാർച്ചർ ഈസ് ഫോർ ദി അൾട്ടിമേറ്റ് ഗുഡ്. ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എൻ്റെ ഈ ഡിപ്പാർച്ചർ എന്ന് കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങൾ ദുഃഖിക്കേണ്ട അനുഭവമില്ല, നിങ്ങൾ വേദനപ്പെടേണ്ടതായിട്ടുള്ള അനുഭവമില്ല. ആത്യന്തികമായി നന്മ പ്രദാനം ചെയ്യുന്ന വിടവാങ്ങലാണ് എൻ്റെ ഈ വിടവാങ്ങൽ എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഒരു കാര്യസ്ഥനെ, കാര്യസ്ഥനെന്ന് പറയുന്ന പദം പാരക്ലീറ്റ് നമ്മൾ പറയും. ഇറ്റ് കംസ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് പാരക്ലീറ്റോസ്. പാരക്ലീറ്റോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഹെൽപ്പർ, അഡ്വക്കേറ്റ്, കൗൺസിലർ തുടങ്ങിയ അർത്ഥമാണ്. ഉപദേശിക്കുന്നവൻ അല്ലെങ്കിൽ ഒരു നല്ല കൗൺസിലർ, അഡ്വക്കേറ്റ് തുടങ്ങിയ അർത്ഥങ്ങളാണ് ഈ പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥൻ, പാരക്ലീറ്റ് എന്ന് പറയുന്ന പദത്തിലൂടെ അർത്ഥമാക്കിയിരിക്കുന്നത്. കർത്താവ് അവർക്ക് പരിശുദ്ധാത്മാവിനെ ഉറപ്പ് കൊടുക്കുകയാണ്. ദേഹപരമായി എൻ്റെ സാന്നിധ്യം ഇനി മുതൽ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നടുവിൽ നിങ്ങൾ പട്ടുപോകാതെ, ജീവിത അനുഭവങ്ങളുടെ നടുവിൽ നിങ്ങൾ തകർന്നു പോകാതെ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപദേശം തരുവാനും നിങ്ങൾക്ക് ആവശ്യമുള്ള നിർദ്ദേശം തരുവാനും നിങ്ങളെ ശക്തീകരിക്കുവാനും പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള അഷ്വറൻസ് കർത്താവ് അവർക്ക് കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് എത്ര കരുതലുള്ളവനാണ് എന്നൊന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകളുടെ നടുവിൽ നമ്മുടെ ഒരു സഹതാപം കാണിക്കുന്ന ഒരു നല്ല സ്നേഹിതനാണ് അവൻ. കർത്താവ്, എനിക്കിത് സാധ്യമാകുകയല്ല. പലപ്പോഴും ഞാനും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. തെലുങ്ക് നാട്ടിലൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ ഞാൻ ആദ്യത്തെ മാസങ്ങളിൽ പ്രാർത്ഥിച്ചു, കർത്താവെ ഈ ജനങ്ങളുടെ നടുവിൽ ശുശ്രൂഷ ചെയ്യുവാൻ, അല്ലെങ്കിൽ ഇവരുടെ വീടുകളിലൊക്കെ എന്നെ ക്ഷണിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ദൈവമേ അവരുടെ ഭാഷ എൻ്റെ നാവിൽ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വേറൊന്നും കർത്താവിനോട് പ്രാർത്ഥിച്ചില്ല. കർത്താവെ, ഈ തെലുഗ് സംസാരിക്കുന്ന ജനങ്ങളുടെ നടുവിൽ അവരവരുടെ അച്ഛനെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിക്കുമ്പോൾ, പാവപ്പെട്ടവർ അവർക്ക് വേണ്ടി അവരുടെ വിഷയം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ എൻ്റെ നാവിൽ നീ ഈ ഭാഷ തരണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം അത്ഭുതകരമായി അവരുടെ ഭാഷ സംസാരിപ്പാനായിട്ട് എനിക്ക് പ്രാപ്തി തന്നു. അതാണ് അന്യഭാഷ, അദർ ടങ്ക്. നമ്മൾ പലപ്പോഴും ആർക്കും മനസ്സിലാകാത്ത ഏതെങ്കിലും കാര്യങ്ങൾ വൈകാരികമായ തിരത്തള്ളലിൽ പറഞ്ഞിട്ട് ഇത് ആത്മാവിൻ്റെ വലിയ ഫലമാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരാണ് ക്രൈസ്തീയ ക്രിസ്ത്യാനികൾ. എന്നാലും നോർത്ത് നോക്കിയാൽ നമുക്ക് അറിവില്ലാത്ത ഒരു ഭാഷ ദൈവം തമ്പുരാൻ നമ്മുടെ നാവിൽ തരുന്നു, അതാണ് ഒരു അന്യഭാഷയുടെ വരം എന്ന് പറഞ്ഞ് ഞാനത് അനുഭവിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ മക്കൾ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ കർത്താവെ എങ്ങനെ ഞങ്ങളിത് അഭിമുഖീകരിക്കുമെന്ന് ഓർക്കുമ്പോൾ, നിങ്ങൾക്ക് സഹായകനായി, നല്ലൊരു ഉപദേശകനായി, വഴികാട്ടിയായി ദൈവം ഒരു അഷ്വറൻസ്, ജീസസ് ക്രൈസ്റ്റ് അഷ്വേഴ്സ് ആസ്, നമ്മളെ ഉറപ്പുവരുത്തുന്ന ഒരു കർത്താവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മളെ നിരന്തരം നടത്തുന്നവനായ ഒരു കർത്താവ്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. വർക്ക് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, സെക്കൻഡ് പാർട്ട്, 8-11. എട്ടാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. He is the convictor of the world, convicting people their sin, righteousness and judgment. And the Holy Spirit convicts us of sin, leading us to repentance and reconciliation. പാപത്തെ കുറിച്ച് ബോധം വരുത്തുകയും and leading us to repentance and reconciliation. ഭിന്നതയുള്ള സ്ഥലങ്ങളിൽ അവരുമായി അനുരഞ്ജനത്തിലേക്ക് വരുവാനും, ഞാൻ ചെയ്തു പോയത് തെറ്റ്, പാപം, അതിൽ പശ്ചാത്തപിക്കുവാനും നമുക്ക് ബോധം വരുത്തുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ വർക്കെന്ന് പറയുന്നത് അതാണ്. നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. നമ്മളെ പുതുക്കുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. നമ്മളെ പുതുക്കുന്നതാണ് ഒരു ദൈവത്തിൻ്റെ ആത്മാവ്. ഒരു മനുഷ്യനെ എങ്ങനെ മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ മാറി ഉടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് സർജറി വഴി ആ മൂക്ക് കൊള്ളത്തില്ല, നല്ലൊരു മൂക്ക് വെക്കാം, അല്ലെ കാല് ഇങ്ങനെയൊക്കെ ചെയ്ത് അല്പം ഒന്ന് ഈ മെഡിക്കൽ ഫീൽഡ് വഴി എന്തെങ്കിലും മെച്ചപ്പെടുത്താം എന്നുള്ളത് ഒഴിച്ചാൽ, യഥാർത്ഥമായി നമ്മുടെ ചിന്തകളെ മെയിൻ്റനൻസ് ചെയ്യാൻ, പുതുക്കാൻ നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ഒരു വ്യക്തിയിൽ യഥാർത്ഥത്തിലുള്ള പുതുക്കം സാധ്യമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യഥാർത്ഥത്തിലുള്ള ഒരു പുതുക്കം, അവനെ അനുതാപത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് നമ്മൾ മാമോദീസ സമയത്തൊക്കെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശു വരയ്ക്കും, വിശുദ്ധ മൂറോൻ കൊണ്ടുള്ള അഭിഷേകം. നെറ്റിയിൽ, നെഞ്ചത്ത്, അവൻ്റെ രണ്ട് കരങ്ങളിൽ, കാലിൽ. ഇതിനർത്ഥം എന്താണ്? നെറ്റിയിൽ കുരിശു വരയ്ക്കുമ്പോൾ അതിൻ്റെ വലിയൊരു അർത്ഥം, ഇന്നത്തെ കാലത്ത് എല്ലാ കൊള്ളരുതായ്മകളും ചെയ്യുന്നത് ആലോചിച്ച് പ്ലാൻ ചെയ്താണ്. ഒരാളിനെ കൊല്ലണമെങ്കിലും അത് അവരുടെ ബ്രെയിനിൽ അവർ ചിന്തിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടാണ് വരുന്നത്. ദൈവമേ, ഈ കുഞ്ഞിൻ്റെ ചിന്തകൾ പവിത്രമുള്ളതായിട്ട് തീരണമേ. നെഞ്ചത്ത് കുരിശു വരയ്ക്കുന്നതിൻ്റെ അർത്ഥം, ചെസ്റ്റ്, അതിന് കുരിശു വരയ്ക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദൈവമേ, ഇവൻ്റെ മനോനിരൂപണങ്ങൾ ഈ ആത്മാവിനിഷ്ടമുള്ള മനോനിരൂപണങ്ങളായി തീരണമേ എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. എന്തിനാണ് അവൻ്റെ കരങ്ങളിൽ കുരിശു വരയ്ക്കുന്നത്? ദൈവമേ, ഇവൻ്റെ കൈകൊണ്ടാണ് ഇവൻ ഈ ലോകത്തിൽ പ്രവൃത്തി ചെയ്യാൻ പോകുന്നത്. ആരെങ്കിലും അടിക്കാൻ അവൻ്റെ കൈയാണ് അവൻ ഓങ്ങുന്നത്. ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യുന്ന സാധിക്കുന്നതുമായ എല്ലാ ക്രിയകളും അവൻ ഈ ലോകത്തിൽ ചെയ്യാൻ പോകുന്നത് കരങ്ങളുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവമേ, നിൻ്റെ അധീനതയിലുള്ള ഈ ആത്മാവിൻ്റെ നടത്തിപ്പുള്ള നല്ല പ്രവൃത്തികൾ മാത്രം ഇവൻ്റെ കരങ്ങളിൽ നിന്ന് ഉണ്ടാകണമേ എന്നുള്ള ഒരാഗ്രഹത്തോടെയാണ് കരത്തിൽ കുരിശ് വരയ്ക്കുന്നത്. കാലിൽ എന്താണ് വരയ്ക്കുന്നതിൻ്റെ അർത്ഥം? ദൈവമേ, ഈ കാലുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മാത്രം ഇവൻ നടക്കണമേ, നിനക്ക് പ്രസാദമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവൻ നടക്കുകയും നിനക്ക് യോഗ്യമല്ലാത്ത ഇടങ്ങളിൽ ഇവൻ ഒരിക്കലും ചെന്നെത്തുവാൻ ഇടയാകുകയും ചെയ്യരുതേ എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഈ വ്യക്തിയെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ബൗണ്ടറിയിൽ, അധീനതയിൽ മുദ്രവയ്ക്കുന്ന ഒരു അനുഭവമാണ് അനോയിൻറ്റിങ് ദി മൂറോൻ, മൂറോൻ അഭിഷേകം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു അടിസ്ഥാനം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയിൽ പുതുക്കമുണ്ടാക്കുന്നത് ഒരു ദൈവത്തിൻ്റെ ആത്മാവാണ്. ഒരിക്കൽ മഞ്ഞുകാലം പകുതിയായപ്പോൾ ഒരു ബദാമരം പൂത്തു. സാധാരണ മഞ്ഞുകാലത്തിൻ്റെ അനുഭവങ്ങളിൽ ബദാമരം പൂക്കാറില്ല. അപ്പോൾ ഈ ബദാമരം പൂത്തു. പൂത്തു കഴിഞ്ഞപ്പോൾ ചുറ്റും കൂടിയുന്ന മറ്റു ബദാമരങ്ങൾ പറഞ്ഞു, കണ്ടോ അവളുടെ ഒരു നെഗളിപ്പ്, ഒരഹങ്കാരം, അവൾ പൂത്താൽ വസന്തത്തെ വിളിച്ചു വരുത്താമെന്നാണ് അവളുടെ ഭാവം. അപ്പോൾ ഈ ബദാമരം ലജ്ജിച്ച് തൻ്റെ ഇലകളും പൂക്കളും ഒക്കെ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, സഹോദരിമാരെ, ഞാൻ പൂക്കണമെന്ന് ആഗ്രഹിച്ചതല്ല, സഹോദരിമാരെ, ഞാൻ പൂക്കണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷേ വസന്തത്തിൻ്റെ അതീവ ഹൃദ്യമായ ഇളം കാറ്റ് എൻ്റെ ദേഹത്തേക്ക് വീശിയപ്പോൾ, എൻ്റെ ശരീരത്തിലേക്ക് വീശിയപ്പോൾ എനിക്ക് പൂക്കാതിരിക്കാൻ വയ്യെന്നായി. ഹല്ലേലൂയ. വസന്തത്തിൻ്റെ അതീവ ഹൃദ്യമായ ഇളം കാറ്റ് എൻ്റെ മേനിയിലേക്ക് വീശിയപ്പോൾ എനിക്ക് പൂക്കാതിരിക്കാൻ വയ്യെന്നായി. ഈ പരിശുദ്ധാത്മാവെന്ന അതീവ ഹൃദ്യമായ ഇളം കാറ്റ് ഏത് വ്യക്തികളുടെ ശരീരത്തിലേക്ക്, ജീവിതത്തിലേക്ക് വീശപ്പെടുന്നുവോ അവരുടെ ജീവിതം ഫലദായകമായ ജീവിതത്തിൻ്റെ ഉടമകളായി മാറും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദ വർക്ക് ഓഫ് ഹോളി സ്പിരിറ്റ് നമ്മൾ മനസ്സിലാക്കുകയും അതിന് കീഴ്പ്പെടുകയും നമ്മൾ ചെയ്യണം. മൂന്നാമത്തെ ഭാഗം ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദ ഗൈഡൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പരിശുദ്ധാത്മാവ് എങ്ങനെ ഗൈഡ് ചെയ്യുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കി 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ ആശയം കാണാനായിട്ട് സാധിക്കും. ജീസസ് അഷ്വേഴ്സ് ഹിസ് ഡിസൈപ്പിൾസ് ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് വിൽ ഗൈഡ് ദം ഇൻ ടു ഓൾ ട്രൂത്ത്. സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. എന്താണ് സത്യം? ആ സത്യത്തിൻ്റെ പാതയിലൂടെ നിങ്ങളെ വഴി നടത്തും. ദ ഹോളി സ്പിരിറ്റ് ഡസ് നോട്ട് സ്പീക്ക് on his own, but he hears from the Father and the Son. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്ത് കേൾക്കുന്നു അതാണ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈ ലോകത്തിൽ ചിലപ്പോൾ ആ സത്യം മനസ്സിലാക്കാനായിട്ട് സാധ്യമല്ല. എന്നാൽ ആത്മാവിന് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സത്യത്തിൻ്റെ പാതയിൽ മുന്നോട്ട് ഗമിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. He empowers us to understand and apply the teachings of Jesus, guiding us in our spiritual journey. ഇപ്പോൾ തന്നെ ഈ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നു. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ ആലോചിച്ചിട്ടുണ്ട്, നിങ്ങളുടെ യൂത്ത്സൊക്കെ ബ്ലസ്ഡ് ഗ്രൂപ്പാണ്. അവർ ക്രമമായി ബൈബിൾ സ്റ്റഡിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അധീനതയിലുള്ള കുഞ്ഞുങ്ങളാണ് ഈ ഇടവകയിലുള്ളവർ. അപ്പോൾ ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ, ഒരു വാക്യം വായിച്ച് അത് ധ്യാനിക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആ വാക്യങ്ങളും അല്ലെങ്കിൽ ആ രീതികളും ആ ഉപദേശങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി അതെല്ലാം മനസ്സിലാക്കാനും നമ്മുടെ ആത്മീയ മേഖലയിൽ ഒരു വഴികാട്ടിയായി പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയും ചെയ്യും. ഇറ്റ് ഇലുമിനേറ്റ്സ് സ്ക്രിപ്ചർ, ഓപ്പൺ അവർ മൈൻഡ്സ് ടു ദി സ്പിരിച്വൽ ട്രൂത്ത് ആൻഡ് പ്രൊവൈഡ്സ് ദ വിസ്ഡം ആൻഡ് ഡിസേൺമെൻറ്റ്. ആൻഡ് ഓൾസോ വി നീഡ് ടു മേക്ക് ഗോഡ്ലി ഡിസിഷൻ. ദൈവികമായ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടി വരുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളെ നടത്തും. പലരും ചോദിക്കും, ഇതൊരു വിവാഹ ആലോചനയൊക്കെ വരുമ്പോൾ, ആ ദൈവമേ, ഇത് ഞങ്ങൾക്ക് പറ്റിയ ആലോചനയാണോ? അപ്പോൾ ആ വീട്ടുകാർ ആ പ്രത്യേക വിഷയം വെച്ച് പ്രാർത്ഥിക്കും. ഒരു ജോലി വരുമ്പോൾ, ദൈവമേ, ഈ ജോലി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമാണോ? ചില വിഷയങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഇത് ദൈവം വന്ന് പറഞ്ഞു തരുമോ? നമ്മളൊരു വിഷയം വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. നമുക്കാവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ പോകേണ്ടുന്ന, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സത്യത്തിൻ്റെ പാതയിലൂടെ, ഈ ലോകത്തിന് കൺമറഞ്ഞിരിക്കുന്ന ദൈവീക പാതയിലൂടെ ദൈവം തമ്പുരാൻ നമ്മളെ നടത്തും. അത് നമ്മൾ മനസ്സിലാക്കുകയും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ചോദിക്കും, ദൈവം വന്ന് നേരിട്ട് വന്ന് ഞങ്ങളെ വഴി നടത്തുമോ, ഇങ്ങനെ പറയുമോ, അല്ലെ ഈ പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ, അല്ലെ ഈ അച്ഛൻ പറയുന്ന ഈ വിഷയമൊക്കെ കറക്റ്റാണോ എന്നൊക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്യും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ നിങ്ങളുടെ കൺമറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എന്നെ വഴി കാട്ടണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം സത്യത്തിൻ്റെ പാതയിലൂടെ നിങ്ങളെ നടത്തും. ഇങ്ങനൊരു കഥയുണ്ട്, ശലോമോനെ പരീക്ഷിക്കാൻ ഷേബ രാജ്ഞി വന്ന കഥ, ഒരു എക്സ്ട്രാ ബിബ്ലിക്കൽ സ്റ്റോറി, ഒരു കഥ. കൊണ്ടുവരുമ്പോൾ രണ്ട് പൂക്കൾ കൊണ്ടുവന്നത്രേ, ആ രണ്ട് പൂവിലെ ഒരു പൂവ് ഒറിജിനൽ പൂവാണ്, മറ്റൊന്ന് കണ്ടാൽ ഒറിജിനൽ പോലിരിക്കും. ഇതിലേതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാകുകയില്ല. ഷേബ രാജ്ഞി ശലോമോനോട് ചോദിച്ചു, വിച്ച് വൺ ഈസ് ദ ഒറിജിനൽ വൺ, വിച്ച് ഫ്ലവർ ഈസ് ദ ഒറിജിനൽ ഫ്ലവർ എന്ന് ചോദിച്ചു. ദൂരെ നിന്നുകൊണ്ട് പറയണം, അതെ സ്പർശിക്കാനൊന്നും സാധ്യമല്ല. വേറൊരു വഴിയും ശലോമോൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ലത്രേ. ശലോമോൻ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചത്രേ. അപ്പോൾ എവിടെ നിന്നോ ഒരു തേനീച്ച പറന്ന് ആ റൂമിലേക്ക് വന്നു, വന്ന് ഒരു പൂവിൽ ഇരുന്നു. കണ്ണ് തുറന്നപ്പോൾ ആ തേനീച്ച ഒരു പൂവിൽ ഇരിക്കുന്നു. സംശയം കൂടാതെ ശലോമോൻ പറഞ്ഞത്രേ, ഈ തേനീച്ച ഇരിക്കുന്ന പൂവാണ് യഥാർത്ഥത്തിലുള്ള പൂവ് എന്നുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ, ജീവിതത്തിൽ ചില പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും നെരിപ്പോടുകളിൽ നമ്മൾ നീറുമ്പോൾ, ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കൃപ നടത്തിപ്പ് ഒരു തേനീച്ച പോലെ പാറി നിങ്ങളുടെ ജീവിത യാത്രകളെ മുൻപോട്ട് നയിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ബലപ്പെട്ടിട്ടുള്ള അമ്മയുടെയും അപ്പൻ്റെയും മക്കളാണ് നിങ്ങളെല്ലാവരും. പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ ആയുധം. എന്തുകൊണ്ടെന്നാൽ നമുക്ക് നാളെകളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കാണാൻ നമുക്ക് പ്രാപ്തിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യകീർത്തനങ്ങളിലെ ഒരു പാട്ട് നമ്മളെല്ലാം പാടും. നമ്മൾ ചേർന്ന് ഇപ്പോൾ ഒരു സ്റ്റാൻസ ക്രിസ്ത്യകീർത്തനങ്ങളിലെ പാടാം. എല്ലാവർക്കും അറിയാം, ആത്മാവാം വഴികാട്ടി, അതിൻ്റെ ഒരു സ്റ്റാൻസ. സത്യസാഖി താൻ തന്നെ സർവദാ എൻ സമീപേ, തോണയ്ക്കും നിരന്തരം നീക്കും ഭയം സംശയം, കാറ്റുഗ്ര മാടിക്കിലും ഇരുൾക്കാന തീടിലും സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ. നിന്റെ ജീവിതത്തിൽ എത്ര വലിയ കാറ്റടിച്ചെന്ന് പറഞ്ഞാലും, എത്ര വേദനകളുടെ നടുവിൽ കൂടെ നീ കടന്നു പോയാലും, ഈ ആത്മാവാം വഴികാട്ടിയെ നീ ആശ്രയിച്ചാൽ നിങ്ങളെ നിന്നെ ഉചിതമായ സ്ഥലത്ത് കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു വഴികാട്ടിയാണ് ദൈവം. ഹല്ലേലൂയ. ദ ഗൈഡൻസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. നാലാമത്തെ പാർട്ട്, ദ അൺവെയിലിംഗ് ഓഫ് ദി ഫ്യൂച്ചർ, അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജീസസ് റിവീൽസ് ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് വിൽ ഓൾസോ ഡിസ്ക്ലോസ് തിങ്സ് ടു കം. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിവാക്കി തരുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഇറ്റ് പ്രൊവൈഡ്സ് ആസ് വിത്ത് ദ ഇൻസൈറ്റ് ടു ഗോഡ്സ് പ്ലാൻസ് ആൻഡ് പർപ്പസ് ഫോർ ദ ഫ്യൂച്ചർ. നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശവും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരികയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ, ഈ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഹല്ലേലൂയ. സർട്ടൻ അൺസർട്ടൻ ടൈംസ് ഇറ്റ് വിൽ നാവിഗേറ്റ് അസ് ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു ഫേസ് ദ റിയാലിറ്റി ഓഫ് ദി ലൈഫ്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ നമ്മളെ മുൻപോട്ട് നടത്തുന്ന ഒരു ശക്തിയായിട്ട് പരിശുദ്ധാത്മാവ് നിൽക്കും. തൊട്ടടുത്ത നിമിഷം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയുകയില്ല. പക്ഷേ ഈ വേദഭാഗം പറയുന്നു, അവൻ നിങ്ങൾക്ക് വരുവാനുള്ളത് അറിയിച്ചു തരികയും ചെയ്യും. അതിന് പ്രാർത്ഥന ആവശ്യമാണ്, ധ്യാനം ആവശ്യമാണ്. ആത്മാവേ വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല, വന്ന ആത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭാവിയെ കാണാനുള്ള ഒരു 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 ഉൾക്കാഴ്ച, ഒരു ഇൻസൈറ്റ് ദൈവം തമ്പുരാൻ നമുക്ക് പകർന്നു തരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, യുവാക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ ബലഹീനരാണ് എന്ന് എപ്പോഴും തിരിച്ചറിയണം. ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ, എന്നാൽ അത് നടക്കുമോ നടക്കത്തില്ലയോ എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുകയല്ല. നാളെ ഈ പ്രപഞ്ചം എന്തായിത്തീരുമെന്ന് മുൻകൂട്ടി പ്രവചിപ്പാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഈ ആത്മാവിന് നമ്മൾ കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഈ ആത്മാവിന് നമുക്ക് കീഴ്പ്പെടാം. നമ്മുടെ ബലഹീന ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രോമിസസ് ഓഫ് ഹോളി സ്പിരിറ്റ്, നമ്മുടെ ബലഹീന ജീവിതത്തിൽ ദൈവം തമ്പുരാൻ വാഗ്ദാനം ചെന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, വാഗ്ദാനങ്ങൾ. ശിഷ്യന്മാരെ കർത്താവിൻ്റെ വേർപാട് വേദനയിൽ ആഴ്ത്തിയപ്പോൾ, നിങ്ങൾ വേദനപ്പെടേണ്ട ആവശ്യമില്ല, എന്നും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവ്, ഞാനോ ലോകാവസാനത്തോളവും എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഹാലേലൂയ. സോ വി ആർ എക്സ്പീരിയൻസിങ് ജീസസ് ക്രൈസ്റ്റ് പ്രസൻറ്റ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി സർവീസ് ആൻഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി വേരിയസ് കൈൻഡ്സ് ഓഫ് ദി ഇൻട്രാക്ഷൻസ് ആൻഡ് ഡെലിബറേഷൻസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുടെ നടുവിലും നമ്മൾ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നു, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ദൈവകരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നാം കേട്ട ദൈവവചനം നമ്മൾ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ. കർത്താവ് ദേഹരൂപത്തിലില്ലെങ്കിലും നമ്മളെ നടത്തുന്ന ഒരാത്മാവായി നമ്മുടെ കൂടെയില്ലേ? പലപ്പോഴും പല കാര്യങ്ങളെ ഓർത്ത് വ്യാകുലപ്പെട്ട സന്ദർഭങ്ങളിൽ സാരമില്ലെന്ന് പറഞ്ഞ് അവൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. സത്യത്തിൻ്റെ പാതയിലൂടെ നടത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. അനുരഞ്ജനത്തിനും പശ്ചാത്താപത്തിനും നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. നമ്മൾ പോകേണ്ടുന്ന പാത നമുക്ക് കാട്ടിത്തരുന്ന നമ്മളുടെ വഴികാട്ടിയാണ്. നമ്മൾ ക്ഷീണിച്ചപ്പോൾ നമ്മളെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ ആത്മാവാണ്. ഒരു നിമിഷം ഈ ആത്മാവിന് കീഴ്പ്പെടാം. ദൈവമേ, ഞങ്ങളെ നീ പുതുക്കണമേ, ഞങ്ങളെ നിസ്സഹായിക്കണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിക്കും. ഇപ്പോൾ മിസ്സസ് ഷീന മാത്യു നമ്മളെല്ലാവരെയും ദൈവത്തിൻ്റെ കരത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും.